The editorial. 2025 ജൂലൈ 15 ചൊവ്വ 1200 മിഥുന 31 ദീപിക എഡിറ്റോറിയൽ. മാലിന്യത്തിൽ വേണ്ട കെ ബ്രാൻഡ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് വിവരം നൽകിയാൽ വലിച്ചെറിയുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പരമാവധി 2500 രൂപയോ പ്രതിഫലം നൽകും. 2023 ജൂണിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച അറിയിപ്പാണിത്. ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2024 ഡിസംബറിൽ തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത. കേരളത്തിലെ ടൺ കണക്കിന് ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളി. ഈ വാർത്ത വരുമ്പോൾ കേരളത്തിലെ സർക്കാർ വകുപ്പുകൾ വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിനുമായി സോഷ്യൽ മീഡിയയിൽ തള്ളൽ നടത്തുന്നതിന്റെ തിരക്കിലായിരുന്നു. ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. തിരുനെൽവേലിയിൽ കൊണ്ടു തള്ളിയത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികളുടെയോ സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ മാലിന്യങ്ങളല്ല, അത് കെ ബ്രാൻഡ് മാലിന്യമായിരുന്നു. അതായത് മെഡിക്കൽ കോളേജുകൾ അടക്കം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പുറന്തള്ളിയ അപായകരമായ വസ്തുക്കൾ അടങ്ങിയ മാലിന്യമാണ് തിരുനെൽവേലിയിലെ സാധാരണക്കാരുടെ ഗ്രാമങ്ങളിലും നഗരപ്രാന്തങ്ങളിലുമായി തള്ളിയത്. മാലിന്യം തള്ളരുതെന്ന് പറഞ്ഞ് നാട്ടുകാരോട് 4 നേരം തുള്ളുന്നവരുടെ തള്ളൽ. കേരള മാതൃകയുടെ തുണിയുരിഞ്ഞു പോയ സംഭവമായിരുന്നു ഇത്. ദേശീയ ഹരിത ട്രിബ്യൂണൽ വിഷയത്തിൽ ഇടപെട്ട് 3 ദിവസത്തിനകം മാലിന്യം നീക്കണമെന്ന് നിർദ്ദേശിച്ചു. രായ്ക്കുരാമാനം 70 അംഗ ഉദ്യോഗസ്ഥ സംഘം തിരുനെൽവേലിയിലെത്തി. 16 ലോറികളുമായാണ് സംഘം പോയത്. അവയിൽ കയറ്റിയിട്ടും പിന്നെയും മിച്ചം കിടന്ന മാലിന്യം തമിഴ്നാട് വിട്ടുകൊടുത്ത 7 ലോറികളിൽ കൂടി കയറ്റിയിട്ട് തലയിൽ പടുതയുമിട്ട് മാലിന്യ ലോറി ഘോഷയാത്ര കേരളത്തിലേക്ക്. സർക്കാർ ആശുപത്രികളിലെ മാലിന്യം നീക്കാൻ കരാറെടുത്ത കണ്ണൂരിലെ സ്വകാര്യ കമ്പനിയാണ് മാലിന്യം തള്ളിയതെന്നൊക്കെ ഒരു വാദത്തിന് വേണമെങ്കിൽ സർക്കാരിന് പറയാം. എന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപകടകരമായ മാലിന്യം നീക്കം ചെയ്യാൻ ഒരു ഏജൻസിക്ക് കരാർ കൊടുക്കുമ്പോൾ അവർക്ക് ഇത് സംസ്കരിക്കാൻ സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ മാലിന്യം എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പരിശോധിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. മാലിന്യ സംസ്കരണം വീട്ടിൽ തുടങ്ങണമെന്ന് നാട്ടുകാരെ ഉപദേശിക്കുന്നതിനു മുമ്പ് സ്വന്തം വീട്ടിലെ കാര്യം ഉറപ്പാക്കിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് സർക്കാരാണെങ്കിലും തിരുനെൽവേലിയിൽ നിന്ന് തലയിലേറ്റിയ മാലിന്യത്തിന്റെ നാറ്റം എങ്ങനെയെങ്കിലും കഴുകിക്കളയാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ 15.55 കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. മാലിന്യ നീക്കം നിരീക്ഷിക്കാൻ GPS ബാർകോഡ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് പദ്ധതി. മാലിന്യത്തിനെതിരെ സന്ധിയില്ലായ്മ സമരം നടത്തുന്ന ഒരു സർക്കാർ സ്വന്തം സ്ഥാപനങ്ങളിലെ മാലിന്യ നീക്കത്തിലും സംസ്കരണത്തിലും പ്രൊഫഷണലിസം കൊണ്ടുവരാൻ ഇത്രയും വൈകിയത് അമ്പരിപ്പിക്കുന്നതാണ്. ആശുപത്രികളിലെ ബയോമാലിന്യം സംസ്കരിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 2004 ജനുവരിയിൽ പാലക്കാട് മലമ്പുഴയിൽ 25 ഏക്കറിൽ സ്ഥാപിച്ച സംവിധാനമാണ് ഇമേജ്. IMA തന്നെയാണ് പ്ലാന്റ് നിർമ്മാണത്തിന്റെ ചെലവ് മുഴുവൻ വഹിച്ചത്. ദിവസേന 55.8 ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷിയാണ് ഈ പ്ലാന്റിനുള്ളത്. ദിവസേന 45 ടൺ മാലിന്യമാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ആശുപത്രികളിൽ നിന്ന് നിശ്ചിത ഫീസ് ഈടാക്കിയാണ് ഇവർ മാലിന്യം ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കോവിഡിന്റെ വരവോടെ മാലിന്യ വരവും കൂടി. ഇതോടെ കൂടുതൽ മാലിന്യം ഇവിടെ സൂക്ഷിക്കേണ്ടി വന്നു. ഫലമോ, 2022 ഇവിടെ മാലിന്യക്കൂനയ്ക്ക് തീപിടിക്കാനും ഇടമായി. ഇന്നും ഇതല്ലാതെ കാര്യക്ഷമമായ ഒരു സംസ്കരണ സംവിധാനം ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ജില്ലാടിസ്ഥാനത്തിലോ മേഖലാടിസ്ഥാനത്തിലോ സ്ഥലം ലഭ്യമാക്കിയാൽ പ്ലാന്റ് നിർമ്മിക്കാൻ തയ്യാറാണെന്ന് IMA അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ സർക്കാർ മാത്രമാണോ പ്രതിയെന്ന് ചോദിച്ചാൽ അല്ല, ജനങ്ങളുടെ മനോഭാവവും പ്രശ്നമാണ്. പലയിടത്തും പ്ലാന്റ് തുടങ്ങാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അതിന്റെയും പ്രതി സർക്കാർ തന്നെയാണെന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം. മാലിന്യ പ്ലാന്റ് പലയിടത്തും തുടങ്ങിയത് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകാതെ നാട്ടുകാരെ ദുരിതത്തിലാക്കിയ അനുഭവങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ എതിർക്കുന്നത്. എന്തായാലും ഇമേജ് ഈ രംഗത്തൊരു മാതൃകയാണ്. ശാസ്ത്രീയമായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം. നാട്ടുകാർക്ക് ദുരിതമുണ്ടാക്കാതെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ഉദാഹരണം കൂടിയാണിത്. ഇത് മാതൃകയാക്കി ഈ രംഗത്ത് സർക്കാർ ഇടപെടൽ ഉണ്ടാകണം. മാലിന്യ സംസ്കരണം വീട്ടിൽ തന്നെ തുടങ്ങാം. The editorial.